നമ്മള് സങ്കീർത്തനങ്ങൾ 139 വായിക്കുമ്പോൾ അതിന്റെ അവസാനത്തെ വാക്യം നമുക്കെല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. ദൈവമേ എന്നെ ശോധന ചെയ്ത്, 23-24 വാക്യങ്ങൾ, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിനവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് ദൈവസനെ നമ്മളെ തന്നെ വിനയപ്പെടുത്താം, ദൈവസനെ നമ്മളെ തന്നെ താഴ്ത്താം. ഇന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. സെർച്ച് മീ ഓ ഗോഡ് ആൻഡ് നോ മൈ ഹാർട്ട്, ട്രൈ മീ ആൻഡ് നോ മൈ ആങ്ഷ്യസ് തോട്ട്സ്. കർത്താവേ, നീ എന്റെ ഹൃദയത്തെ ഒന്ന് യഥാർത്ഥത്തിൽ ശോധന ചെയ്യണം. ക്രിസ്തീയ ജീവിതത്തിന് ഇടർച്ചയുണ്ടാക്കുന്ന, കർത്താവുമായുള്ള എന്റെ കൂട്ടായ്മയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവേ, ഇത് തിരിച്ചറിയുവാനൊരു കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധി നമുക്കായിരിക്കാം. ദൈവത്തിന്റെ വചനം നമ്മെ കണ്ണാടി പോലെ കാണിക്കുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ലോകത്തിൻ്റെതായ മാലിന്യങ്ങൾ, ലോകത്തിൻ്റെതായുള്ള ചപ്പുചവറുകൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇത് ഒരു വീട് നന്നായിട്ട് അടിച്ചു തൂത്തുവാരി അതിൻ്റെ മാറാലകളെല്ലാം അടിച്ച് ഒന്ന് ശുദ്ധീകരിക്കുന്ന ഒരു ദിവസമായിരിക്കാൻ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ മണവാളനായ നമ്മുടെ കർത്താവിനായിട്ടുള്ള വിശുദ്ധ മന്ദിരമാണ് നമ്മുടെ ഹൃദയമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ലോകത്തിൻ്റെതായ മോഹങ്ങൾ, ലോകത്തിൻ്റെതായ മാലിന്യങ്ങൾ ഒരു മാറാല പോലെ, ചപ്പുചവറ പോലെ കൂടി വരുമ്പോൾ സഹോദരങ്ങൾ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന അസുലഭമായ അവസരങ്ങളാണ് ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വീണ് കിട്ടുന്ന ചില അവസരങ്ങൾ. കാരണം നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്, ലോകം വളരെ തിരക്കോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനങ്ങൾ അവിടെ നിന്ന് അവരിൽ നിന്ന് കൂടുതൽ സമയം ആവശ്യപ്പെടുന്നു, കൂടുതൽ അവരുടെ കമ്മിറ്റ്മെന്റ് ആവശ്യപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് നമ്മളെ നിർബന്ധിക്കുന്ന സ്നേഹത്താൽ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. അവനൊന്നും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ദൈവമല്ല, മറിച്ച് അവൻ നമുക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇന്ന് നമ്മൾ പാടിയതുപോലെ, കർത്താവേ, ജീവനേക്കാളധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ വാസ് റിയലി തിങ്കിങ്, ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവേ, ഈസ് ഇറ്റ് ട്രൂ? പാടാൻ എളുപ്പമാണ്, എന്നാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങൾ എന്നെ ഒന്ന് ശോധന ചെയ്യാൻ ഞാൻ അനുവദിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് മനസ്സിലാകും, എനിക്ക് ജീവനോട് തന്നെയാണ് കൂടുതൽ താല്പര്യമെന്നിരിച്ച്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുവാൻ, യാഥാർത്ഥ്യ ബോധ്യങ്ങളിലേക്ക് വരുവാൻ, നമ്മുടെ പാട്ടും നമ്മുടെ ജീവിതവും ഒന്നായിത്തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പോരാട്ടം എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ആത്മീയ യാഥാർത്ഥ്യങ്ങളും നമ്മുടെ ജീവിതവും തമ്മിൽ താദാത്മ്യം പ്രാപിച്ച് അതൊന്ന് ഒരുമനത്വം പ്രാപിച്ച് അത് ചേർന്നു പോകുമ്പോഴാണ് യഥാർത്ഥ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ മണവാളനാകുന്ന യേശു പ്രസാദിക്കുന്നത്. അതല്ല എങ്കിൽ അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടത്തേക്ക് ദുഃഖമാണ് ഉണ്ടാകുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കർത്താവിനസിലായിരിക്കാം, ജീവനേക്കാളേറെ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനേക്കാളധികമായി യേശുവിനെ വില കൊടുക്കണം, യേശുവിനെ സ്നേഹിക്കണം എന്നാണ് നാം പാടിയത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കേണ്ടത് അത് എന്നെയൊന്ന് ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണം. എന്റെ ഹൃദയം ഇതുമായിട്ട് ചേരുന്നുണ്ടോ? എന്റെ ഹൃദയം ഈ വചനങ്ങളുമായിട്ട് ചേർന്നു പോകുന്നുണ്ടോ? ഈ പ്രത്യാശ ഗീതങ്ങളായിട്ട് എന്റെ ഹൃദയം ചേർന്നു പോകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ സാധു കൊച്ചുമുദ്ദേശി എഴുതിയ പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നുള്ള പാട്ട് പാടിയപ്പോ, പ്രിയമുള്ളവരെ, ആ പാട്ടിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പം നമ്മൾ കടന്നുപോയ അതേ പാതകളിലൂടെയാണ്, നമുക്കുണ്ടായ അതേ പോരാട്ടങ്ങളിലൂടെയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരും കടന്നുപോയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. നമ്മൾ കടന്നുപോകുന്ന എല്ലാ സ്ട്രഗിളും ആ വരികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാപത്തിൻ്റെതായ പ്രലോഭനങ്ങൾ അധികം വരുമ്പോൾ, അതേ ദൈവമേ, നിന്റെ കൃപയും പെരുകിയിരിക്കുന്നു, കർത്താവെ, ദിവസം തോറും എന്നെ കാത്തുകൊള്ളണം. അതുമാത്രമല്ല, എന്റെ ചിന്തകളിലും എന്റെ സ്വപ്നങ്ങളിലും കൂടെ നീനെ കാത്തുകൊള്ളണം. ഹാലലൂയ. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് ശോധന ചെയ്യട്ടെ. കർത്താവ് തന്നെ നമ്മെ ഒന്ന് കഴുകി, വചനമാകുന്ന ജലസ്നാനത്താൽ നമ്മെ ഒന്ന് കഴുകി വെടിപ്പാക്കട്ടെ. ലോകത്തിന്റേതായ മാറാലകൾ നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുമ്പോൾ, ലോകത്തിന്റേതായ വിഴുപ്പുകെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുമ്പോൾ, ഇന്ന് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ആത്മീയ മണവാളനായ യേശുവിന് വേണ്ടി കറ ചുളുക്കം വാട്ടം കോട്ട മാലിന്യമില്ലാതെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മണവാട്ടിയെ പോലെ നിഷ്കളങ്കയായി ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം വചനമാകുന്ന ജലസ്നാനത്താൽ കർത്താവ് നമ്മെ വ്യക്തമായി ഒന്ന് കഴുകുമാറാകട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സ്കാനിങ് ചെയ്യേണ്ടുന്ന ചില സാഹചര്യങ്ങൾ, നമ്മൾ പലപ്പോഴും ഒരു ക്യാൻസറായിട്ട് അല്ലെങ്കിൽ വയറ്റിലൊരു മുഴയുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഡോക്ടർമാർ ആദ്യം പറയുന്ന കാര്യം, ഒന്ന് സ്കാൻ ചെയ്യണമല്ലോ, ഒന്ന് സ്കാൻ ചെയ്യണമല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ, ഒന്ന് സ്കാൻ ചെയ്യണമല്ലോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന കാര്യം, എനിക്ക് പഴയതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പഴയതുപോലെ ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ല, പഴയതുപോലെ പാപപ്രലോഭനങ്ങൾ എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല, പലതിലും ഞാൻ തെറ്റിപ്പോകുന്നു എന്നുള്ള തിരിച്ചറിവുമായി നാം ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പം, ഒരു ഡോക്ടറിന്റെ അടുത്ത് നിന്ന് രോഗി പറയും, എനിക്ക് പഴയതുപോലെ വിശപ്പില്ല, പഴയതുപോലെ എനിക്ക് ജോലിക്കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, എനിക്ക് കൂടുതൽ ക്ഷീണമുണ്ടാകുന്നു, ഉറക്കം കൂടുതലായി വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, സ്കാൻ ചെയ്യണം, ഒരു സ്കാൻ ചെയ്യണം. ഇന്ന് പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്കാനിംഗ് ആണ് ഇന്ന് നമ്മൾ ദൈവത്തിന് മുഖം അന്വേഷിച്ച് ദൈവസന്നിധി ഇരിക്കുമ്പോൾ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. കർത്താവേ, പൂർവ്വപിതാക്കന്മാർ കടന്നുപോയ അതേ വഴിയിലേക്കും അതേ ലക്ഷ്യസ്ഥാനത്തിലേക്കുമാണ്, ലക്ഷ്യമതാണേ, ലക്ഷ്യമതാണേ, ലക്ഷ്യമതാണ്. പൂർവ്വപിതാക്കന്മാർ കടന്നുപോയ ആ ലക്ഷ്യസ്ഥാനത്തിലേക്കാണ് ദൈവമേ നീ എന്നെ വിളിച്ചിരിക്കുന്നത്, അവിടേക്കാണ്, അതാണ് എന്റെ ഡെസ്റ്റിനി, അവിടേക്കാണ് നീ എന്നെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഒരു സ്കാനിങ്, അവർ കടന്നുപോയ അതേ പാതയിൽ അവർ പ്രത്യാശയെഴുതിയ പാട്ടുകളോട്ട് നമ്മുടെ ജീവിതം താതാത്മ്യം പ്രാപിക്കുന്നോ, നമ്മുടെ ജീവിതം ഒന്ന് ടാലിയാകുന്നുണ്ടോ, ഒന്ന് ചേർന്നു പോകുന്നുണ്ടോ, ഇന്നൊരു സ്കാനിങ് നടക്കട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, സ്കാനിങ് ചെയ്യുന്ന വ്യക്തി തങ്ങളെ തന്നെ ആ സ്കാനിങ്ങിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ, നമുക്കറിയാം സി ടി സ്കാനൊക്കെ ചെയ്യുമ്പം നോ ആ വ്യക്തിയെ ഒരു ഗുഹ പോലെയുള്ള അതിനകത്തേക്ക് കയറ്റിവിടും, പലരും അതിനകത്ത് പേടിച്ച് ഇനോ പകുതി വെച്ച് ഇറങ്ങി വന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇനോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കാനിങ്, അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ ഡെയർ ടു ബി സ്കാൻഡ് ബൈ ദ ലോർഡ്, കർത്താവിന്റെ സ്കാനിങ്ങിന് വിധേയപ്പെടുവാനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് നമ്മെ സ്കാൻ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ സ്കാൻ ചെയ്യുമ്പോൾ, നമ്മുടെ അന്തരംഗങ്ങളെ ശോധന ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നമുക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, ഒരൊറ്റ ആഗ്രഹം മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ. പ്രിയമുള്ളവരെ, ഇതാണൊരു വിശുദ്ധന്റെ പ്രാർത്ഥന, ഇതാണൊരു വിശുദ്ധന്റെ പാട്ട്. ആ വിശുദ്ധന്മാരുടെ പാട്ടും പ്രാർത്ഥനയുമായി ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്ന, ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമായി തീരുവാൻ ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. യേശു ഇരിക്കുന്നിടത്ത് തന്നെ നമ്മെയും ദൈവം ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കൊളോസ്യൻ 3:1 പറയുന്ന, ആകയാൽ നാം യേശുവിനോടുകൂടി മരിച്ചുയർത്തെഴുന്നേറ്റവരാകയാൽ ഭൂമിയിലുള്ളതിനെ കുറിച്ചല്ല ഉയരങ്ങളിലുള്ളതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊള്ളുവിൻ. നമ്മുടെ ലക്ഷ്യമതാണ്. ദാറ്റ് ഈസ് അവർ ഡെസ്റ്റിനി. ദൈവം കൃപയാൽ നമ്മെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ പകർന്ന് വരുംകാലത്തിൽ, എഫേസ്യരിലെ 2:2 പറഞ്ഞ വരുംകാലത്തിൽ ആ കൃപയുടെ അത്യന്ത ധനത്തെ നമ്മിൽ വെളിപ്പെടുത്തേണ്ടതിന് യേശുവിനോടുകൂടെ നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവായ ദൈവത്തിന് വലതുഭാഗത്ത് ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ലോകവുമായിട്ട് നാം കൂടിച്ചേരുമ്പോൾ, നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ, ലോകക്കാരുമായുള്ള കൂട്ടായ്മയിൽ നാം ആയിരിക്കുമ്പോൾ, അവിശ്വാസവുമായുള്ള കൂട്ടുകെട്ടിൽ നാം ആയിരിക്കുമ്പോൾ, ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് പലപ്പോഴും നമുക്ക് പങ്കുകാരാകേണ്ട സാഹചര്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണുകളിൽ ചിതമ്പലുകൾ പോലെയുള്ള ചില കാര്യങ്ങൾ പിടിക്കുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ കാഴ്ചകളെ മങ്ങിക്കുന്ന ചില ചിതമ്പലുകൾ പോലെയുള്ള അവസ്ഥകൾ നമ്മുടെ കണ്ണിനെ പിടിക്കുവാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്, പിന്മാറ്റത്തിലായിരുന്ന ശിഷ്യന്മാര് അവർ എമ്മാവൂസിന്റെ അനുഭവത്തിലേക്ക്, ലൂക്കോസിന് ശേഷം 24 അധ്യായം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് അവർ യേശുവിങ്കിലേക്ക് തിരിയുന്ന സാഹചര്യം നോക്കുക. ലൂക്കോസിന് സുവിശേഷം അതിന്റെ 24 അധ്യായം അവിടെ നാം കാണുകയാണ്. അതിന്റെ 30 വചനം വായിക്കുന്നു, 29 മുതൽ വായിക്കാം. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് യേശുവിനെ നിർബന്ധിച്ചു. യേശു അവരോടുകൂടെ പാർക്കുവാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് പ്രത്യക്ഷനായി. ഹാലലൂയ. യേശു അവരോടുകൂടെ അന്ന് വസിച്ചു. ഒരുപക്ഷെ യേശു അവരോടുകൂടെ അന്ന് വസിച്ചില്ലായിരുന്നുവെങ്കിൽ അവരുടെ കണ്ണ് തുറക്കുമായിരുന്നോ എന്ന് ഞാൻ അറിയുന്നില്ല. അന്ന് നഥ ഇരുളായി, ഞങ്ങളോടുകൂടെ പാർക്ക എന്നവർ യേശുവിനെ വിളിച്ചപ്പോൾ അന്ന് യേശു അവരോടുകൂടെ പാർത്തു. അന്ന് ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് പ്രത്യക്ഷനായി. യേശുവിനോടുകൂടെ നടന്ന ശിഷ്യന്മാര്, യേശുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട സംഭവവികാസങ്ങളിലെ അവരുടെ ഹൃദയങ്ങളിലേക്ക് സംശയവും അവിശ്വാസവും കടന്നു വന്നപ്പോൾ, അവരുടെ ഹൃദയത്തിൽ പിന്മാറ്റം കടന്നു വന്നപ്പോൾ, അവരുടെ കണ്ണുകൾ യേശുവിനെ കാണുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിരോധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ചെതുമ്പലുകൾ പോലെയുള്ള ചില അവസ്ഥകൾ യേശുവിനെ കാണാതെ വണ്ണവരെ തടഞ്ഞിരുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എത്രയോ അധികമായി ഈ ലോകവുമായിട്ട് കൂടിച്ചേർന്ന് ലോകവുമായിട്ട് ഉള്ള ഒരു സാഹചര്യത്തിൽ, ഒരു കൂട്ടുചേരലിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എത്രയോ അധികമായി നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതുണ്ട്. അവനെ അവർ കണ്ടു. ഇന്ന് പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവനെ കാണുക എന്നുള്ളതാണ്. യേശുവിനെ കാണുക, അവന്റെ മനോഹരത്വം കാണുക എന്നുള്ളതാണ് ഏത് സാഹചര്യങ്ങളിലും ഉത്തരം. എവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ? എവിടെയാണ് നമുക്ക് ചിന്തകൾ ഉണ്ടാകുന്നത്? ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ എവിടെയാണ് ഉണ്ടാകുന്നത്? എവിടെയാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ പെരുവെറുപ്പും വാദവും ഉണ്ടാകുന്നത്? എവിടെയാണ്? പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഭൗമികമായ വിഷയങ്ങളിൽ കിടന്ന് നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ തീരുമാനങ്ങളും ചുറ്റിത്തിരിയുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടമാകുന്നത്, നമ്മുടെ സമാധാനം നമുക്ക് നഷ്ടമാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ പെരുവെറുപ്പും വാദവും കടന്നു വരുന്നത്. ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, യേശുവിനെ കാണുക. അതുതന്നെയാണ് 2 കൊരിന്ത്യർ 3:18 വചനം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്. ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോകും. യേശുവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോകും. 2 കൊരിന്ത്യർ 3:18 അതിന്റെ 16 മുതലുള്ള വചനങ്ങൾ വായിക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ള ഇടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിഫലിപ്പിക്കുന്നവരായി നാം ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരു മൂടുപടം നമ്മുടെ ജീവിതത്തിലുണ്ട്. ലോകവുമായുള്ള ഒരു കൂട്ടായ്മയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മൂടുപടം കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ യേശുവിങ്കിലേക്ക് തിരിയുമ്പോൾ ലോകത്തിൻ്റേതായിട്ടുള്ളതും പാപത്തിൻ്റേതായിട്ടുള്ളതും ന്യായപ്രമാണത്തിൻ്റേതായിട്ടുള്ള എല്ലാ മൂടുപടങ്ങളും നീങ്ങിപ്പോയി കർത്താവിനെ നമ്മുടെ കണ്ണുകൾ തുറന്ന് നാം കാണുവാനിടയായിത്തീരും. ഹാലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ കാണുന്ന, അവനെ അറിയുന്ന, അവനെ തൊടുന്ന, അവനെ രുചിക്കുന്ന, അവനെ നോക്കിക്കാണുന്ന, അവനെ ആസ്വദിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പാട്ട് പാടുന്നത് പോലെ, ഓപ്പൺ മൈ ഐസ് ഓ ഗോഡ്, ഐ വാണ്ട് ടു സീ യു. യേശു മറിയയോട് ചോദിച്ചു, സ്ത്രീയെ നീ ആരെ തിരയുന്നു? സ്ത്രീയെ നീ ആരെ അന്വേഷിക്കുന്നു? യേശുവിന് അറിയത്തില്ലായിരുന്നു അവൾ ആരെ അന്വേഷിക്കുന്നത്. ജീസസ് വാണ്ടഡ് ടു കൺഫേം ഇറ്റ്. അവളുടെ വായിൽ നിന്ന് യേശുവിനൊന്ന് കേൾക്കണമായിരുന്നു. യേശുവിനെ കണ്ടോ? എന്റെ യേശുവിനെ ഒന്ന് കാണിച്ചു തരാമോ? അവനെവിടെയായിരുന്നാലും ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം. ഇന്ന് നാം അവനെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ നമ്മെ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നാം യേശുവിന് വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, യേശു എനിക്ക് നിനക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഏദന്റെ പ്രദേശത്തിൽ വീണുപോയ മനുഷ്യൻ വീണുപോയപ്പോൾ ദൈവത്തിന്റെ ദീനസ്വരം മുഴങ്ങിയെന്ന് ഞാൻ പറയട്ടെ. ദൈവത്തിന്റെ വളരെയധികം ദുഃഖം നിറഞ്ഞ ഒരു സ്വരം അവിടെ മുഴങ്ങുകയാണ്, ആദാമേ ആദാമേ നീ എവിടെയാണ്? ആഡം ആഡം വേർ ആർ യു? അപ്പോൾ പ്രിയമുള്ളവരെ, ഹിയർ മാൻ ഈസ് നോട്ട് ഇൻ സെർച്ച് ഓഫ് ഗോഡ്, ഇൻ ഫാക്ട് ഗോഡ് ഈസ് ഇൻ സെർച്ച് ഓഫ് മാൻ. മനുഷ്യൻ ദൈവത്തെയല്ല, ദൈവം മനുഷ്യനെ അന്വേഷിച്ച് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായി ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതി ഉണ്ടെങ്കിൽ, ഒരു ഭാര്യാഭർത്തൃ ജീവിതത്തില് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതി ഉണ്ടെങ്കിൽ, അത് ഭാര്യാഭർത്തൃ ജീവിതത്തിലെ വിശ്വസ്തതയാണ്. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും പരിപാവനമായി സൂക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തമ്മിൽ തമ്മിലുള്ള പ്രതിബദ്ധതയും തമ്മിൽ തമ്മിലുള്ള വിശ്വസ്തതയുമാണ്. ആ വിശ്വസ്തത നഷ്ടമായി കഴിഞ്ഞാൽ പുറമുള്ള ഒരു ആത്മീയ ജീവിതം തകർന്നു പോകുവാനിടയായിത്തീരും. അതുപോലെ തന്നെയാണ് 2 കൊരിന്ത്യൻസ് 11:2, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള വചനമാണ്. 2 കൊരിന്ത്യൻസ് 11:2, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് ഹവ്വയെ പിശാച് ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്? സുവിശേഷം പറയുന്നതാണോ? വിശുദ്ധ ജീവിതം നയിക്കുന്നതാണോ? മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്നതാണോ? പ്രാർത്ഥിക്കുന്നതാണോ? ഉപസിക്കുന്നതാണോ? മറ്റുള്ളവനേക്കാൾ തന്നേക്കാൾ ശ്രേഷ്ഠനെ നിന്നുന്നതാണോ? സാക്ഷ്യമുള്ള കുടുംബജീവിതവും സാക്ഷ്യമുള്ള സാമൂഹിക ജീവിതവും നയിക്കുന്നതാണോ? എന്താണ് സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന, ഒഴിച്ചുകൂടാനാവാത്ത സംഗതി എന്താണ്?
പലതു വേണ്ട, പലതു വേണ്ട, ഒന്നു മതി എന്ന് യേശു പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്.
പലതു വേണ്ട, ഒന്നു മതി. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. പലതു വേണ്ട, ഈ ഒന്നു മതി. ഈ ഒന്നുള്ളവന് എല്ലാമുണ്ട്, എല്ലാമുള്ളവന് ഈ ഒന്ന്, ഈ ഒന്നില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ബൈബിൾ ചോദിക്കുന്ന, മനുഷ്യ നീ ലോകം അഖിലം നേടിയാലും, നീ നിന്റെ ഓഫീസിൽ ഒത്തിരി അപ്രൈസൽ മേടിച്ചാലും, നിന്റെ പ്രൊജക്ട് മാനേജേഴ്സ് വെൽ ഡൺ എന്ന് നിന്നെ അപ്രീഷിയേറ്റ് ചെയ്താലും, നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻക്രിമെന്റ്സ് കിട്ടിയാലും, പ്രമോഷൻസ് കിട്ടിയാലും, ഈ ഒന്നില്ലെങ്കിൽ, ഈ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ട്, നിങ്ങളുടെ ടീംമേറ്റ്സ് മുഴുവനും കൈകൊട്ടി നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടും സ്വർഗത്തിലെ ദൈവം വെൽ ഡൺ മൈ ഡിയർ സൺ എന്ന് നമ്മുടെ ജീവിതത്തെ നോക്കി പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമായിപ്പോയി. നമ്മുടെ ജീവിതങ്ങളെ നോക്കി കർത്താവ് പറയുകയാണ്, വെൽ ഡൺ മൈ ഡിയർ സൺ, ഐ ആം വെൽ പ്ലീസ്ഡ് ഇൻ യു. നമ്മുടെ ജീവിതങ്ങളെ നോക്കി, നമ്മുടെ ഓഫീസിലുള്ള നമ്മുടെ ജീവിതം നോക്കി, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ജീവിതം നോക്കി, നമ്മുടെ സാക്ഷ്യ ജീവിതം നോക്കി കർത്താവിന് പറയാൻ കഴിയുന്നില്ല, വെൽ ഡൺ മൈ ഡിയർ സൺ എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നാം നമ്മുടെ കർത്താവിനെ പരാജയപ്പെടുത്തി, നമ്മുടെ തേജസ്സിന്റെ കർത്താവിനെ നാം പരാജയപ്പെടുത്തി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, ജസ്റ്റ് ആസ് ദ സർപ്പന്റ് ഡിസീവ്ഡ് ഈവ് ത്രൂ ഹിസ് ക്രാഫ്റ്റിനെസ്, ചതിച്ചതുപോലെ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. അപ്പോൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം, ഏകപുരുഷനായ യേശുക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും എന്ന ഒരൊറ്റ വിഷയം, ആ ഒരൊറ്റ വിഷയം മാത്രമാണ് ഇന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. കർത്താവ് നമുക്ക് പുതിയ രീതിയിൽ ഒത്തിരി ഉപദേശമൊന്നും തന്നില്ല, ഒരൊറ്റ ഉപദേശമേ തന്നുള്ളൂ. ഇതാണ് ആ ഉപദേശം, ഇതാണ് ആ ഉപദേശം. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണമെന്നുള്ള ഒരൊറ്റ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമമാണ്, ഒറ്റ കൽപ്പനയേ ഉള്ളൂ, രണ്ടാമത്തെ ഒരു കൽപ്പന അതിനോട് സമമാണ്. കാരണം ഒന്നാമത്തെ കൽപ്പന അനുസരിക്കുന്നവന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ കൽപ്പന ബൈ ഡീഫോൾട്ടായിട്ട് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം, I should tell you something like this, dear brothers. Devil cannot stop us from following Jesus. Christiani aagadavanna nammale thadayan pishaane kadiyathilla. Ennal through his craftiness he can make Christians ineffective. Ningade officeil ningal Christiani aagade avade nikkan thadayunna pattathillayirikkam. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഓഫീസിൽ യേശുവിന്റെ സാക്ഷിയായിട്ട് നിൽക്കാൻ കഴിയാത്ത ലെവലിൽ, ഇനഫക്റ്റീവായ അവസ്ഥയിൽ, ഒരുപക്ഷെ വാതുറന്ന് യേശുവിന്റെ സുവിശേഷം പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മളെ ആക്കി തീർക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ പിശാചിന്റെ ഏറ്റവും വലിയൊരു വഞ്ചന. ഹല്ലേലൂയ. പിശാച് എന്തിനു വേണ്ടിയാണ് നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സമ്പത്തിനെതിരെയാണോ? നമ്മുടെ പ്രൊമോഷനെതിരെയാണോ? എന്തിനെതിരെയാ പിശാച് പോരാടിക്കൊണ്ടിരിക്കുന്നു? പ്രിയമുള്ളവർ, ഈ ഒരൊറ്റ കാര്യത്തിനെതിരെയാ പിശാച് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യത്തിനെതിരെയാണ് പിശാച് പോരാടിക്കൊണ്ടിരിക്കുന്നത്, നത്തിങ് എൽസ്. പിശാചിപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവസഭയുമായുള്ള ബന്ധത്തിൽ പിശാചിന്റെ പോരാട്ടം ഏത് മേഖലയിലാണെന്ന് തിരിച്ചറിയാൻ ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരൊറ്റ കാര്യമാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നേ. ഈ ഒരൊറ്റ കാര്യത്തിനെതിരെയായിരിക്കും പിശാച് നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് യോഹന്നാൻ 2:15 പറയുന്നത്, ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത്.
ലോകത്തെ സ്നേഹിക്കുന്നവൻ ഒരിക്കലും യേശുവിന്റെ സ്നേഹിതനായിരിക്കുവാൻ കഴിയത്തില്ല. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് യാക്കോബ് 4:4 പറയുന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ വകയൊക്കെയും ദൈവത്തിൽ നിന്നല്ല ലോകത്തിൽ നിന്നാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഏറ്റവും കൂടുതൽ വെളിപ്പാട് വേണ്ട ഒരു മേഖല ഇതാണ്. എന്താണ് ലോകം? എന്തായാലും ഈ ഭൂമിയല്ല, ഈ വ്യവസ്ഥ, ലോകവ്യവസ്ഥ, നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകവ്യവസ്ഥ. കൺമോഹത്താലും ജഡമോഹത്താലും ജീവനത്തിന്റെ പ്രതാപത്താലും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിന്റെ വ്യവസ്ഥ. ഒരുപക്ഷെ പലപ്പോഴും കൺമോഹം എന്ന് പറയുന്നു, ജഡമോഹം എന്ന് പറയുന്നു, നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പമാ. പക്ഷെ ജീവനത്തിന്റെ പ്രതാപം എന്ന് പറയുന്ന ഒരു കാര്യം, അത് നമ്മുടെ ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ജീവിക്കുക, അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടാവുക, ആവശ്യങ്ങൾ നടക്കുക എന്നുള്ള നമ്മുടെ ജീവിതവുമായിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല ഇത് ആവശ്യമാണോ അല്ലയോ. പൗലോസ് പറയുകയാണ്, എനിക്ക് സകലത്തിലും കർത്തവ്യമുണ്ട് എങ്കിലും സകലതും ആത്മീയവർദ്ധന വരുത്തുന്നില്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലതും പ്രയോജനമുള്ളതല്ല. ഹല്ലേലൂയ. യാക്കോബ് 4:4 അതിങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്. യാക്കോബ് 4:4 ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു കരച്ചിലാണെന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ ഭയങ്കര ശക്തമായ ഒരു ഭാഷയാണ്. എന്നാലും പരിശുദ്ധാത്മാവിടെ എഴുതിവെച്ചിരിക്കുന്നത്, വ്യഭിചാരണികളായുള്ള ഒരു ലോകസ്നേഹം ദൈവത്തുള്ള ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളൊരുപക്ഷെ നേരിട്ട് വ്യഭിചാരത്തിൽ അകപ്പെടുകയില്ലായിരിക്കാം. ഒരുപക്ഷെ കൺമോഹത്തിന്റെ പുറകെ നമുക്ക് അതിനെക്കുറിച്ച് സ്ത്രീയെ മോഹിക്കേണ്ടത് നമ്മളെ നോക്കുന്നത് അവളുമായി വ്യഭിചാരം ചെയ്യുന്നതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞു നിൽക്കാൻ ഒരു സാധ്യതയുണ്ട്. എങ്കിലും പ്രിയമുള്ളവരെ, ലോകസ്നേഹമാണ് വ്യഭിചാരമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണിത് വ്യഭിചാരമായി തീരുന്നത്? ഒരു ഭാര്യ ഒരു ഭർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കാതെ അവൾ പരപുരുഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവൾ വിചാരം ചെയ്തു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന നാം ലോകത്തെ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പരപുരുഷന് പുറകെ പോകുന്ന അവിശ്വസ്തയായ ഭാര്യയ്ക്ക് തുല്യമാണ്. Can we imagine? എനിക്ക് എന്റെ ഭാര്യ എന്നോട് അവിശ്വസ്തത കാണിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ സഹോദരന്മാർക്കും അങ്ങനെ തന്നെ ചിന്തിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു നമ്മുടെ മണവാളനായിട്ടിരിക്കുമ്പോൾ നാം ഈ ലോകത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ നാം അനുവദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവം ഇത് കർത്താവ് നമ്മളോട് പറയുന്ന കാര്യമാണ്, പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന കാര്യമാണ്. ഒരു മണവാളൻ ഒരു മണവാട്ടിയോട് പറയുമ്പോൾ, ഒരു അവിശ്വസ്തത കാണിച്ച ഒരു മണവാട്ടിയോട് ഒരു മണവാളൻ സംസാരിക്കുമ്പോൾ, ആ മണവാളന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് എന്തെല്ലാം വികാരങ്ങളായിരിക്കും. ഒരിടത്ത് വലിയ ദുഃഖം, ദേഷ്യം, സങ്കടം, ഇനി അത് വിവരിക്കാൻ കഴിയാത്തതിലും അധികമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഡു വി ഹാവ് ദ സീരിയസ്നെസ് ഓഫ് ദിസ് വേൾഡ്? ആത്മീയകോളത്തിൽ നമുക്ക് ഏറ്റവും നഷ്ടമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് ദ വേൾഡ്, സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് സിൻ. ഈ ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയും എന്ന് പറഞ്ഞാൽ, സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ, അതൊരു സെൻസിറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഹൗ ക്യാൻ ഐ മെയിൻറ്റെയിൻ പ്യുവർ ആൻഡ് സിമ്പിൾ ഡിവോഷൻ? അത് ലോകവുമായിട്ട് ഞാൻ ഇടപെടുമ്പോൾ എനിക്കുണ്ടാകുന്ന സെൻസിറ്റിവിറ്റിയിൽ നിന്ന് മാത്രം.
എനിക്കുണ്ടാകുന്ന ഏകാഗ്രതയിൽ നിന്ന് മാത്രം, എനിക്കുണ്ടാകുന്ന വിവേചനത്തിൽ നിന്ന് മാത്രമാണ് എനിക്കതിനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ, ലോകവുമായിട്ട് കൈകോർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒന്ന് പത്രോസ് 4:4 പറയാണ്, നീതിമാൻ വളരെ പ്രയാസേണ രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അനീതി പ്രവർത്തിക്കുന്നവരുടെയും അഭക്തരുടെയും ഗതി എന്താകും? ഞങ്ങളൊക്കെ ഫുൾ ടൈം മിനിസ്ട്രിയിലുള്ള ഫുൾ ടൈം മിനിസ്റ്റേഴ്സാണ്. വേറെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ദൈവത്തോടുകൂടിയിരിക്കുക, സുവിശേഷം പറയുക, ഇതൊക്കെയാണ് ഞങ്ങളെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ, ഐ ഷുഡ് സേ ഇറ്റ് ഇസ് നോട്ട് ഈസി. തിങ്സ് ആർ നോട്ട് ഈസി. അപ്പോൾ അങ്ങനെ എളുപ്പമല്ലാത്ത, വളരെ പ്രയാസേണ രക്ഷ പ്രാപിക്കുന്ന ഒരാത്മീകോളത്തെയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞു വരുമ്പം നമ്മൾ ഇതിന്റെ നെഗറ്റീവ് ഭാഗം ചിന്തിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ആയിരിക്കേണ്ടത് കർത്താവ് നമുക്ക് ചെയ്ത, നമ്മൾ ശിശുസ്വരൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് നമ്മളെ വിജയാളികളായിട്ട് വിളിച്ചിരിക്കുന്നു. വിജയാളികളായിട്ട് യേശുവിനോടുകൂടി ഇരുത്തിയിരിക്കുക, വിജയാളികളാകാനുള്ള എല്ലാ പോസിബിലിറ്റീസും നമുക്ക് തന്ന്, പരാജയപ്പെടാൻ യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ എല്ലാം നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുക. എന്നാൽ നാം എത്രത്തോളം എരിവുള്ളവരായിരിക്കണം? പൗലോസിനെ സംബന്ധിച്ച് പൗലോസ് പറയാണ്, ദൈവത്തിന്റെ എരിവോടെ ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പൗലോസിന്റെ അകത്ത് ആ തീ കർത്താവ് ഇട്ടിരിക്കുക, ദൈവത്തിനോടുകൂടെ നടന്നത് കാരണം പൗലോസിന്റെ അകത്ത് ആ തീ ഇട്ടിരിക്കുക. അതുകൊണ്ട് പൗലോസ് കോരിന്ത്യയിലുള്ള വിശ്വാസികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസിന്റെ അകത്ത് കർത്താവിന്റെ ഒരു എരിവ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ലോകവുമായിട്ട് കൂടിച്ചേർന്ന് പോകുമ്പോൾ പാപത്തെ പാപമെന്ന് വിളിക്കാതെ നമ്മൾ ചില മറ്റ് ചില പേരുകൾ വിളിക്കാൻ സാധ്യതയുണ്ട്. എന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ്, എന്റെ ജോലിയുടെ തിരക്കുകളാണ്, പല എക്സ്ക്യൂസസ് നമ്മൾ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. പാപത്തിനെ നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കും, ചിലപ്പോൾ തിരക്കെന്ന് നമ്മൾ വിളിക്കും, ജഡത്തിന്റെ ബലഹീനതയെന്ന് വിളിക്കും, ലോകസ്നേഹത്തെ വിളിക്കും. നമ്മൾ ലോകത്തിലാകുമ്പോൾ ലോകത്തിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെട്ട് പോകത്തില്ലേ എന്നുള്ള മനോഭാവങ്ങൾ കൊണ്ട് പ്രിയമുള്ളവരെ, പാപത്തെ നമ്മൾ ലൈറ്റാക്കി കാണുന്ന, ഗൗരവബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നാം പാപത്തെ കാണുവാൻ സാധ്യതയുണ്ട്. അതാണ് ഇൻസെൻസിറ്റിവിറ്റി ടുവേർഡ്സ് സിൻ, പാപത്തോടുള്ള നമ്മുടെ പ്രതികരണം. യഥാർത്ഥ വിവേചനമില്ലാത്ത, യഥാർത്ഥ ഗൗരവബോധമില്ലാത്ത ഒരു പ്രതികരണം. പ്രിയമുള്ളവരെ, ഇത് കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. അടുത്ത വചനം നോക്കി, 5 അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു തോന്നുന്നുവോ, അവൻ നമ്മിൽ വസിക്കുമാറാക്കി ആത്മാവ് അസൂയിക്കായി കാംക്ഷിക്കുന്നുവോ. ഈ മലയാള നിർവചനം അത് നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതിന് ഇംഗ്ലീഷ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, ഓർ ഡു യു തിങ്ക് ദാറ്റ് ദ സ്ക്രിപ്ചർ സ്പീക്ക് ടു നോ പർപ്പസ്? ഗോഡ് ജെലസ്ലി ഡിസൈർസ് ദ സ്പിരിറ്റ് വിച്ച് ഹി ഹാസ് മെയ്ഡ് ടു ഡ്വൽ വിത്ത് ഇൻ അസ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് അസൂയയോടെ കാംക്ഷിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുമാറാക്കി ആത്മാവ് നമുക്ക് വേണ്ടി, അസൂയയ്ക്ക് വേണ്ടി വാഞ്ചിക്കുന്നു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ ദൈവം അസൂയപ്പെടുന്നു എന്നല്ല എഴുതിയേക്കുന്നേ. എന്നെ ഓർത്ത് എന്റെ കർത്താവിനൊരു അസൂയയുണ്ട്, അതാണ് ജലസി. എന്നെ ഓർത്ത് എന്റെ ദൈവത്തിന് അസൂയയുണ്ട്, പൊസസീവ്നെസ്, അതാ എഴുതിയിരിക്കുന്നേ. എന്റെ ദൈവം എന്നെ ഓർത്ത് jealously desires the spirit. എന്റെ ഉള്ളിൽ നൽകി അവന്റെ ആത്മാവിനാൽ എന്റെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ദൈവത്തിന് വേണ്ടി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിൽ വസിക്കുമാറാക്കി അവന്റെ ആത്മാവിലൂടെ അവൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ എരിവ്, സഹോദര സഹോദരി, എനിക്ക് നിനക്ക് വേണ്ടിയുള്ള എരിവാണ്. ഇതിൽ കുറഞ്ഞ ഒന്നിലും കർത്താവ് തൃപ്തിപ്പെടത്തില്ല. ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയിലും കുറഞ്ഞ ഒന്നിലും നമ്മുടെ കർത്താവിന് തൃപ്തിപ്പെടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. Because you belongs to God.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉടമ്പടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ